എആർ ന്യൂസ് സെന്ററിൽ നിന്നും വാർത്തകളുമായി ഫസ്ലു. അമേരിക്കയുടെ അടുത്ത 4 വർഷത്തെ പ്രസിഡന്റ് ആരായിരിക്കണം എന്ന് തീരുമാനിക്കുന്നതിനായുള്ള പൊതു തെരഞ്ഞെടുപ്പ് പുരോഗമിക്കുകയാണ്. വ്യത്യസ്ത ടൈം സോണിലായി സ്ഥിതി ചെയ്യുന്ന 50 സംസ്ഥാനങ്ങളിലെ 25 കോടിയോളം വോട്ടർമാരാണ് ഇന്ന് സമ്മതിദാനാവകാശം വിനിയോഗിക്കുന്നത്. അമേരിക്കയ്ക്ക് പുറത്തുള്ള US വോട്ടർക്ക് അതാത് രാജ്യങ്ങളിലെ എംബസിയിലോ കോൺസുലേറ്റിലോ ചെന്ന് വോട്ട് രേഖപ്പെടുത്താം. ഇമെയിൽ വഴിയും ഫാക്സ് മുഖേനയും സമ്മതിദാന അവകാശം വിനിയോഗിക്കാൻ വിവിധ സംസ്ഥാനങ്ങൾ അനുമതി നൽകിയിട്ടുണ്ട്. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ പോളിംഗ് ദിനത്തിന് മുമ്പേ വോട്ട് ചെയ്യാനും അനുമതി നൽകിയിട്ടുള്ളതിനാൽ 10 കോടിയോളം പേർ നേരത്തെ തന്നെ വോട്ട് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. വൈസ് പ്രസിഡന്റ് പദത്തിലേക്കും ഇതോടൊപ്പം തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി മൈക്ക് പെൻസും ഡെമോക്രാറ്റിക് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി ഇന്ത്യൻ വംശജ കമല ഹാരിസുമാണ് മത്സരിക്കുന്നത്. US കോൺഗ്രസിലെ ജനപ്രതിനിധിസഭയിലേക്കും സെനറ്റിലെ ചില സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പും ഇതോടൊപ്പം നടക്കും. ഇലക്ടറൽ കോളേജ് വോട്ട് ആണ് പിന്നീട് പ്രസിഡന്റിനെ ഔദ്യോഗികമായി തെരഞ്ഞെടുക്കുക. അടുത്ത വർഷം ജനുവരി 20 അടുത്ത പ്രസിഡന്റ് അധികാരത്തിൽ വരേണ്ടത്. നിലവിലെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആണ് റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. ബരാക് ഒബാമ അമേരിക്കൻ പ്രസിഡന്റായിരുന്ന സമയത്ത് US വൈസ് പ്രസിഡന്റായിരുന്ന ജോ ബൈഡനാണ് ഇക്കുറി ഡെമോക്രാറ്റിക് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. ഡൊണാൾഡ് ട്രംപിനെ തോൽപ്പിച്ച് ജോ ബൈഡൻ അധികാരം പിടിക്കുമെന്നാണ് അഭിപ്രായ സർവേ പ്രവചിക്കുന്നത്. എങ്കിലും കനത്ത മത്സരമാണ് ഇരു സ്ഥാനാർത്ഥികളും തമ്മിൽ നടക്കുന്നത്. 2016 ഡെമോക്രാറ്റിക് പാർട്ടി സ്ഥാനാർത്ഥി ഹില്ലരി ക്ലിന്റനെയായിരുന്നു ഡൊണാൾഡ് ട്രംപ് പരാജയപ്പെടുത്തിയിരുന്നത്. അന്നും ഡെമോക്രാറ്റിക് പാർട്ടി സ്ഥാനാർത്ഥി വിജയിക്കും എന്നായിരുന്നു അഭിപ്രായ സർവേ പ്രവചിച്ചിരുന്നത്. വയനാട്ടിലെ ബാണാസുര മലയിൽ നടന്ന ഏറ്റുമുട്ടലിൽ ഒരു മാവോയിസ്റ്റ് കൊല്ലപ്പെട്ടു. കൊല്ലപ്പെട്ടത് തേനി സ്വദേശി വേൽമുരുകനാണെന്നാണ് പോലീസ് സംശയിക്കുന്നത്. രാവിലെ 9 ബാണാസുര മലയിലെ മീൻമുട്ടി വെള്ളച്ചാട്ടത്തിന് സമീപം കേരള പോലീസിലെ സായുധ വിഭാഗമായ തണ്ടർബോൾട്ടും ആയുധധാരികളായ മാവോയിസ്റ്റ് സംഘവും നേർക്കുനേർ വന്നത്. ആദ്യം മാവോയിസ്റ്റുകളാണ് വെടിയുതിർത്തതെന്ന് പോലീസ് പറയുന്നുണ്ട്. മാവോയിസ്റ്റുകൾ പോലീസിന് നേരെ വെടിയുതിർക്കുകയായിരുന്ന വയനാട് ജില്ലാ പോലീസ് മേധാവി ജി പൂങ്കുഴലിയാണ് ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞത്. 5 തണ്ടർബോൾട്ടിന് നേരെ വെടിയുതിർത്ത് രക്ഷപ്പെട്ടത്. പിന്നീടുള്ള തെരച്ചിലിൽ ഒരാളുടെ മൃതദേഹം കണ്ടെത്തിയെന്നും കൊല്ലപ്പെട്ടത് വേൽമുരുകനാണെന്ന് തെളിയിക്കാൻ ശാസ്ത്രീയ പരിശോധന വേണമെന്നും ജി പൂങ്കുഴലി മാധ്യമങ്ങളോട് പറഞ്ഞു. കേരളത്തിൽ ഇന്ന് 6,862 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. തൃശൂർ, എറണാകുളം, കോഴിക്കോട് ജില്ലകളിൽ കോവിഡ് ബാധിതരുടെ എണ്ണം ഇന്ന് 800 മുകളിലാണ്. ഇന്ന് രോഗം റിപ്പോർട്ട് ചെയ്തതിൽ 5,899 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. അതിൽ 783 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 73 ആരോഗ്യ പ്രവർത്തകർക്കും രോഗം ബാധിച്ചു. ഇന്ന് രോഗം റിപ്പോർട്ട് ചെയ്തതിൽ 107 പേർ കേരളത്തിന് പുറത്തുനിന്നും വന്നവരാണ്. 26 പേർ കൂടി മരിച്ചതോടെ കേരളത്തിലെ കോവിഡ് മരണസംഖ്യ 1,559 ആയി ഉയരുകയും ചെയ്തു. അതേസമയം 8,802 പേരുടെ അസുഖം ഇന്ന് ഭേദമായിട്ടുണ്ട്. ഡൽഹിയിലെ കോവിഡ് ബാധിതരുടെ എണ്ണത്തിൽ ഗണ്യമായ വർധനയുണ്ട്. ഇന്ന് 6,725 പേരാണ് ഡൽഹിയിൽ കോവിഡ് പോസിറ്റീവായത്. 48 പേരുടെ മരണം റിപ്പോർട്ട് ചെയ്തു. പശ്ചിമബംഗാളിൽ 3,981 പുതിയ കേസ് റിപ്പോർട്ട് ചെയ്തു. 56 മരണവും സംഭവിച്ചിട്ടുണ്ട്. കർണാടകയിൽ ഇന്ന് 2,756 കോവിഡ് പോസിറ്റീവ് കേസാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. 26 പേരാണ് മരിച്ചത്. ആന്ധ്രയിൽ ഇന്ന് 2,849 പേർ ആണ് കോവിഡ് ബാധിതരായിട്ടുള്ളതെന്ന് ആന്ധ്ര ആരോഗ്യ മന്ത്രാലയം പറയുന്നു. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ 2 53.5% പോളിംഗ് ആണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ബീഹാർ തെരഞ്ഞെടുപ്പ് 3 നടത്തുന്നത്. അതിൽ ഏറ്റവും വലുതായിരുന്നു ഇന്ന് നടന്ന 2. 1,464 സ്ഥാനാർത്ഥികൾ ആണ് ജനവിധി തേടിയിട്ടുള്ളത്. 17 ജില്ലകളിലെ 94 നിയമസഭാ മണ്ഡലങ്ങളിലേക്കായിരുന്നു ഇന്ന് വോട്ടെടുപ്പ് നടന്നിട്ടുള്ളത്. 2.86 കോടി വോട്ടർമാർ ആണ് 2 വോട്ടവകാശം വിനിയോഗിച്ചിട്ടുള്ളത്. കേരള സർക്കാരിന്റെ പരമോന്നത ചലച്ചിത്ര പുരസ്കാരമായ JC ഡാനിയൽ പുരസ്കാരം സംവിധായകൻ ഹരിഹരന് സമ്മാനിക്കും. 1973 പുറത്തിറങ്ങിയ ലേഡീസ് ഹോസ്റ്റൽ മുതൽ 50-ലധികം സിനിമകൾ അദ്ദേഹം സംവിധാനം ചെയ്തു. പരിണയം, സർഗം തുടങ്ങിയ സിനിമകൾ ദേശീയ അംഗീകാരം നേടി. പഴശ്ശിരാജ, പരിണയം, സർഗം എന്നീ സിനിമകൾ മികച്ച സംവിധായകനുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം അദ്ദേഹത്തിന് നേടിക്കൊടുത്തു. ഹരിഹരൻ ഒരുക്കിയ ഒരു വടക്കൻ വീരഗാഥ, ഇടവഴിയിലെ പൂച്ച, മിണ്ടാപ്പൂച്ച എന്നീ സിനിമകൾ മികച്ച ജനപ്രീതിയുള്ള സിനിമകൾ ആയും തിരഞ്ഞെടുക്കപ്പെട്ടു. എം ടി വാസുദേവൻ നായർ അധ്യക്ഷനായ സമിതിയാണ് പുരസ്കാര ജേതാവിന് നിർണയിച്ചത്. 5 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. സ്ത്രീവിരുദ്ധ പരാമർശം നടത്തിയ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രനെതിരെ പോലീസ് കേസെടുത്തു. സോളാർ കേസിലെ പരാതിക്കാരിയാണ്. ഇക്കാര്യത്തിൽ ഡിജിപിക്കും വനിതാ കമ്മീഷനും പരാതി നൽകിയത് കഴിഞ്ഞ ദിവസമായിരുന്നു. പേര് നേരിട്ട് പരാമർശിക്കാതെ സോളാർ കേസിലെ പരാതിക്കാരിയെ അവഹേളിച്ചുകൊണ്ട് മുല്ലപ്പള്ളി പരസ്യമായി പ്രസംഗിച്ചത്. ബിനേഷ് കോടിയേരിയുടെ വീട്ടിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെയും ആദായ നികുതി വകുപ്പിന്റെയും സംഘം ഉടൻ പരിശോധന നടത്തുമെന്ന് മാധ്യമ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ബംഗളൂരു മയക്കുമരുന്ന് കേസുമായി ബന്ധപ്പെട്ട് ബിനീഷ് കോടിയേരിയെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കഴിഞ്ഞ ദിവസം കസ്റ്റഡിയിലെടുത്തിരുന്നു. എൻഫോഴ്സ്മെന്റ് അറസ്റ്റ് ചെയ്ത ബിനീഷ് കോടിയേരിയെ കാണാൻ സഹോദരൻ ബിനോയ് കോടിയേരിക്ക് ഇന്നും അനുമതി നൽകിയില്ല. ബിനീഷിന് കാണാനെത്തിയ ബിനോയിയെ, അഭിഭാഷകരെയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഉദ്യോഗസ്ഥരും മടക്കി അയച്ചു. കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് വേണം എന്ന് ചൂണ്ടിക്കാട്ടിയാണ് മടക്കി അയച്ചത്. ബിനീഷിനെ കാണാൻ നേരത്തെ കോടതി അനുവാദം നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് ബിനോയിയും അഭിഭാഷകരും എത്തിയിരുന്നത്. യുഎഇയിൽ നടക്കും എന്ന് പ്രഖ്യാപിച്ചിരുന്ന 89-ാമത് ഇന്റർപോൾ ജനറൽ അസംബ്ലി മാറ്റിവച്ചു. കോവിഡിന്റെ പശ്ചാത്തലത്തിലാണിത്. ഈ വർഷം ലോകത്തെവിടെ വെച്ചും 89-ാമത് ജനറൽ അസംബ്ലി നടത്തുന്നത് അഭികാമ്യമല്ലെന്നും അത് അസാധ്യമാണെന്നുമായിരുന്നു ഇന്റർപോൾ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ വിലയിരുത്തൽ. അവസാന ലീഗ് മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസ് ടീമിനെ കീഴടക്കി ഹൈദരാബാദ് സൺറൈസേഴ്സ് ടീം ഐപിഎൽ 13-ാം സീസണിലെ പ്ലേ ഓഫ് റൌണ്ടിൽ കടന്നു. ഹൈദരാബാദ് വിജയിച്ചതോടെ കൊൽക്കത്ത ടീമിന്റെ പ്ലേ ഓഫ് പ്രതീക്ഷകൾ അവസാനിക്കുകയും ചെയ്തു. 18 പോയിന്റുള്ള മുംബൈ, 16 പോയിന്റുള്ള ഡൽഹി, 14 പോയിന്റ് വീതമുള്ള ഹൈദരാബാദ്, ബാംഗ്ലൂർ എന്നിവരാണ് ആദ്യ 4 സ്ഥാനങ്ങളിലുള്ളത്. ഇവരാണ് പ്ലേ ഓഫ് റൌണ്ടിലേക്ക് യോഗ്യത നേടിയ 4 ടീമുകൾ. കൊൽക്കത്ത ടീമിനും 14 പോയിന്റാണുള്ളതെങ്കിലും മോശം റൺ റേറ്റ് ആണ് അവർക്ക് വിനയായത്. കൊൽക്കത്തയെ കൂടാതെ പഞ്ചാബ്, ചെന്നൈ, രാജസ്ഥാൻ ടീമുകളും ടൂർണമെന്റിൽ നിന്ന് പുറത്തായി. ഈ മൂന്ന് ടീമും 12 പോയിന്റ് വീതമാണ് നേടിയിട്ടുള്ളത്. ഇന്ന് മുംബൈ ടീമിനെ 10 വിക്കറ്റിനാണ് ഹൈദരാബാദ് തോൽപ്പിച്ചത്. ആദ്യം ബാറ്റ് ചെയ്ത മുംബൈ നിശ്ചിത 20 ഓവറിൽ 149 റൺസ് എടുത്തു. മുംബൈ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ 4 റൺസ് എടുത്തപ്പോൾ 25 പന്തിൽ 41 റൺസ് എടുത്ത പൊള്ളാർഡ് ആണ് മുംബൈ ടീമിലെ ടോപ് സ്കോറർ. തുടർന്നിറങ്ങിയ ഹൈദരാബാദിനെ ഓപ്പണർമാരായ ഡേവിഡ് വാർണറും വൃദ്ധിമാൻ സാഹയും ചേർന്ന് അനായാസം വിജയത്തിലെത്തിച്ചു. വാർണർ 58 പന്തിൽ 10 ബൌണ്ടറിയും ഒരു സിക്സറും സഹിതം പുറത്താകാതെ 85 റൺസ് എടുത്തു. വൃദ്ധിമാൻ സാഹ 45 പന്തിൽ 7 ബൌണ്ടറിയും ഒരു സിക്സറും സഹിതമാണ് പുറത്താകാതെ 58 റൺസ് സ്കോർ ചെയ്തത്. 17 പന്ത് ബാക്കി നിൽക്കെയായിരുന്നു ഹൈദരാബാദ് 10 വിക്കറ്റിന്റെ ജയം ആഘോഷിച്ചത്. നവംബർ 5, 6, 8 തീയതികളിലായാണ് പ്ലേ ഓഫ് മത്സരങ്ങൾ. 10-ാം തീയതിയാണ് ഐപിഎൽ 13-ാം സീസണിന്റെ ഫൈനൽ മത്സരത്തിന് ദുബൈ വേദിയാകുന്നത്. ഇതോടെ വാർത്ത ബുള്ളറ്റിൻ സമാപിച്ചു. കൂടുതൽ വാർത്തകൾ നാളെ രാവിലെ 7 മണിക്ക്.